ദേവാലയം ആക്രമിച്ച യുവാവ് കണ്ടത്. ആൻസിമോൾ ജോസഫ് എഴുതുന്നു, തുർക്കി, ലെബനൻ, ജോർദാൻ, ലിബിയ എന്നീ നാല് രാജ്യങ്ങളുടെ 2 ഡസനിൽ അധികം യുദ്ധവിമാനങ്ങൾ രാത്രി സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കാനെത്തുന്നു. ഇസ്രായേൽ ലേസർ പ്രത്യാക്രമണത്തിലൂടെ അവയെ തകർക്കുന്ന ഒരു വീഡിയോ ഈ നാളിൽ കാണുകയുണ്ടായി. 4 രാജ്യങ്ങൾ ഒന്നിച്ച് ആക്രമിക്കാനെത്തുമ്പോഴും ഇസ്രായേൽ മറ്റൊന്നും ചെയ്യുന്നില്ല. തങ്ങൾക്കു നേരെ പറന്നെടുക്കുന്ന യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമാക്കി ലേസർ രശ്മികൾ അയക്കുക മാത്രമാണ് അവർ ചെയ്തത്. അപ്രകാരം 24 പരം യുദ്ധവിമാനങ്ങളും ലേസർ റേഡിയേഷനിലൂടെ തകർക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഈ ലേസർ രശ്മികളെക്കാൾ എത്ര ശക്തമാണ്! എത്ര വലിയ പ്രതിബന്ധങ്ങളും പ്രാർത്ഥനയുടെ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടുകയില്ലേ? എന്നാൽ പലപ്പോഴും നാം അത് തിരിച്ചറിഞ്ഞ് ആ ശക്തി ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ടോ? വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. പ്രഭാഷകൻ 35:20 എന്ന് തിരുവചനം പറയുന്നു. ആഫ്രിക്കൻ സുവിശേഷകനായ ജോൺ മുലിൻഡേയോട് ഒരു സാത്താൻ ആരാധകൻ പങ്കുവച്ച അയാളുടെ അനുഭവങ്ങൾ ജോൺ വെളിപ്പെടുത്തുകയുണ്ടായി. അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കെ തന്നെ പിശാചിന് സമർപ്പിക്കപ്പെട്ടവനായിരുന്നു അയാൾ. കേവലം 6 വയസ്സു മാത്രമുള്ളപ്പോൾ പോലും മാതാപിതാക്കൾ ഉൾപ്പെടെ സകലരും അവനെ ഭയപ്പെടാൻ തുടങ്ങി. അത്ര ബീഭത്സമായിട്ടാണ് ആ ബാലനിലൂടെ തിന്മ പ്രവർത്തിച്ചത്. വളർന്നപ്പോൾ ദുഷ്ടാരൂപികളോട് ചേർന്ന് സകലവിധ തിന്മ പ്രവൃത്തികളും ചെയ്തു പോന്നു. പ്രധാനമായും ക്രൈസ്തവരെയും ക്രിസ്തീയമായവരെയും തകർക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. അപ്രകാരം പല ക്രൈസ്തവ ദേവാലയങ്ങളും അവൻ തകർക്കുകയോ അഗ്നിക്കിരയാക്കുകയോ ചെയ്തിട്ടുണ്ടത്രേ. 20 വയസ്സുള്ളപ്പോൾ ഇത്തരുണത്തിൽ ഒരു ക്രൈസ്തവ ദേവാലയം തകർക്കാൻ ഇവർ പദ്ധതിയിട്ടു. ആ യുവാവിന്റെ ശരീരം അയാളുടെ സ്വന്തം മുറിയിൽ ഉപേക്ഷിച്ച് ദേവാലയത്തെ ലക്ഷ്യമാക്കി വായുവിൽ ഉയർന്നു. അതിശക്തരായ ദുഷ്ടാരൂപികളുടെ വലിയൊരു സൈന്യത്തോടൊപ്പമാണ് അയാൾ ദേവാലയം ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അവർ ദേവാലയത്തിന് നേരെ മുകളിലെത്തിയപ്പോൾ അവർക്ക് അവിടേക്ക് അടുക്കാൻ സാധിക്കാത്ത വിധം ശക്തമായ ഒരു പ്രകാശവലയം ആ ദേവാലയത്തെ പൊതിഞ്ഞിരിക്കുന്നതാണ് അവർ കണ്ടത്. പെട്ടെന്ന് ഒരു കൂട്ടം മാലാഖമാർ ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയും അവർ ഇയാളെയും ദുഷ്ടാരൂപികളെയും ആക്രമിക്കുകയും ചെയ്തു. ഉടൻ തന്നെ പൈശാചിക ശക്തികളെല്ലാം പരാജയപ്പെട്ട് ഓടിയൊളിച്ചു. ഇയാളെ മാത്രം ദൈവദൂതർ തൂക്കിയെടുത്ത് ദേവാലയത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. 6 മാലാഖമാരുണ്ടായിരുന്നു അവർ. ദേവാലയത്തിന്റെ മേൽക്കൂരയ്ക്കുള്ളിലൂടെ ഇയാൾ ദേവാലയത്തിനുള്ളിൽ അൾത്താരയ്ക്ക് മുൻപിലേക്ക് നിവദിച്ചു. തദവസരത്തിൽ ദേവാലയത്തിൽ ശക്തമായ പ്രാർത്ഥനയും ദൈവാരാധനയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുരോഹിതൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇയാൾ തന്റെ ശരീരത്തോടെ ദേവാലയത്തിനുള്ളിൽ കിടക്കുന്നതാണ് കണ്ടത്. താൻ സ്വന്തം മുറിയിൽ ഉപേക്ഷിച്ചിട്ട് പോന്ന ശരീരം എങ്ങനെ തന്റെ ആത്മാവോട് ചേർന്നു എന്ന് ഇപ്പോഴും അറിയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. പുരോഹിതനും ജനങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ വിറയലോടെ അനേകം ദുഷ്ടാരൂപികൾ ഈ യുവാവിന്റെ ശരീരത്തിൽ നിന്നും പുറത്തുപോയി. ഒടുവിൽ സകല തിന്മയുടെ ശക്തികളിൽ നിന്നും വിമോചിതനായ ആ യുവാവ് ക്രിസ്തുവിനെ സ്വീകരിച്ച് അവിടുത്തെ സ്വന്തമായി ജീവിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ യേശുവിന്റെ സ്നേഹം പ്രഘോഷിക്കുന്ന സുവിശേഷകനാണ് അയാൾ എന്ന് സുവിശേഷകൻ ജോൺ സാക്ഷ്യപ്പെടുത്തുന്നു. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. യാക്കോബ് 5:16 എന്ന തിരുവചനത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ സംഭവം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. മാത്രമല്ല, എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റുന്ന അതിശക്തരായ സാത്താനിക ശക്തികളെയും തോൽപ്പിച്ച് ഓടിക്കാൻ വിനീതരുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. അതിനെല്ലാം ഉപരി തിന്മ കൈയടക്കി വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ യേശുവിന് വേണ്ടി രക്ഷിച്ചെടുക്കാനും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അനേക നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാതെ വന്നാൽ ചിലപ്പോഴെങ്കിലും മടുപ്പോടെ നാം പ്രാർത്ഥന ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന ഫൈറ്റർ വിമാനങ്ങളെ തകർക്കുന്ന ലേസറിനേക്കാൾ ശക്തമാണെന്ന് തിന്മയെ പ്രഹരിച്ച് തകർക്കാനും നന്മയ്ക്ക് കവചമായി നിലകൊണ്ട് സംരക്ഷിക്കാനും പ്രാർത്ഥന പോലെ ശക്തമായ മറ്റൊന്നില്ല എന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പായും ലഭിക്കും. തുറക്കം വരെ മുട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ തുറക്കാതിരിക്കാൻ കഴിയില്ല. തുടർച്ചയായി അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ കണ്ടെത്തുക തന്നെ ചെയ്യും. സംശയമില്ല, ഇത് ഈശോയുടെ വാഗ്ദാനമാണ്. മത്തായി 7:7. അതിനാൽ ലേസർ രശ്മികളെക്കാൾ ശക്തിയേറിയ പ്രാർത്ഥനയാൽ സകല തിന്മകളിന്മേലും വിജയം നേടാം. കർത്താവേ, പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ് നിരന്തരം പ്രാർത്ഥിക്കാനുള്ള വിശ്വാസവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.